السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، الله سبحانه وتعالى مارغتي دانم چيگا يندد وليا سرشتد يولا پرورتنا ملي لونا الله مارغتي دانم چيندد ഉൾപ്പെട്ട കാര്യമാണ് ജാരിയത്തായ സദഖകൾ. ജാരിയത്തായ സദഖകൾ എന്ന് പറഞ്ഞാൽ വഖഫാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്ന സമ്പാദ്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇലാ മാത്തൽ ഇൻസാനു ഖതഅ അൻഹു അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അയാളിൽ നിന്ന് മുറിഞ്ഞുപോകും. മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന തുടർന്നു പോകുന്ന സദഖകളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ നശറഹ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ബാക്കി നിൽക്കുന്ന സദഖകളിൽ, പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് ഒന്ന്, ഇൽമൻ നശറഹ്, അവൻ പ്രചരിപ്പിച്ച ഇൽമ്. വവലദൻ സാലിഹൻ തറകഹ്, അവൻ ബാക്കി വെച്ചുപോയ നല്ല ഒരു സന്താനം. വമുസ്ഹഫൻ വറസഹ്, അവൻ ബാക്കി വെച്ച അനന്തരമായി നിശ്ചയിച്ച ഒരു മുസ്ഹഫ്. ഔ മസ്ജിദൻ ബനാഹ്, അതല്ലെങ്കിൽ അവൻ നിർമ്മിച്ച ഒരു മസ്ജിദ്. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹ്, അതല്ലെങ്കിൽ യാത്രക്കാർക്ക് വേണ്ടി അവൻ നിർമ്മിച്ച ഒരു വീട്. ഔ നഹ്റൻ അജ്റാഹ്, അതല്ലെങ്കിൽ അവൻ ഒഴുക്കുന്ന ഒരു അരുവി. ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫി സിഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അവൻ ആരോഗ്യമുണ്ടായിരുന്ന സന്ദർഭത്തിൽ അവൻ ചെലവഴിച്ച സമ്പാദ്യം മരണത്തിന് ശേഷവും അതിൻ്റെ ഫലങ്ങൾ തുടർന്നു പോയാൽ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ഒരുമിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു മസ്ജിദും ആ മസ്ജിദിന് കീഴിൽ നടക്കുന്ന എൽമിയായ വൈജ്ഞാനികമായ സംരംഭങ്ങളും. അത്തരമൊരു സംരംഭം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനം മർക്കസുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടങ്ങിയിട്ട് ഏതാണ്ട് 4 വർഷമാകുന്നു. കുട്ടികൾക്ക് ദീനു പഠിക്കുന്നതിനു വേണ്ടി, ഹിഫ്ളു പഠിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു ഇത്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ചെറിയ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്യാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. നമ്മളിവിടെ മർക്കസ് ഇവിടെ ആരംഭിച്ചത് താൽക്കാലികമായ ഈ ഒരു ചെറിയ മസ്ജിദും അതുപോലെ ഈ വീടിന് മുകളിലുള്ള സംവിധാനവും താൽക്കാലികമായി 1-2 വർഷത്തേക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിയൊരു മസ്ജിദ് ഉണ്ടാക്കുകയും ആ മസ്ജിദിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനും താമസിക്കാനും അതുപോലെ ഒരു ഇസ്ലാമിക ലൈബ്രറിയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം തുടങ്ങണമെന്ന് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് കൂടുതൽ ആവശ്യമായി വരുന്നത്. കാരണം ഓരോ വർഷവും കുട്ടികളുടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഈ വർഷം ചെറിയ കുട്ടികൾക്കുള്ള അഡ്മിഷൻ നമ്മൾ എടുത്തിട്ടില്ല. അതിന് കാരണം ഇവിടെയുള്ള പരിമിതമായ സൗകര്യമാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു സംവിധാനത്തിലേക്ക് മാറ്റണമെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ടാണ് ഈ ഒരു വേളയിൽ ഈ ഒരു കാര്യവുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. മർക്കസിന് വേണ്ടി പുതിയ ഒരു സ്ഥലവും അതുപോലെ തന്നെ അവിടെ ഒരു മസ്ജിദും നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അവിടെ ഇൻഷാ അള്ളാഹ് ദൗറകൾ നമ്മൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ ഹിഫ്ളിനുള്ള സൗകര്യമുണ്ടായിരിക്കും കുട്ടികൾക്ക്. അതുപോലെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാനുള്ള അറബി കോളേജുകൾക്ക് സമാനമായ, എന്നാൽ അവിടെയുള്ള സംവിധാനങ്ങളല്ലാതെ ദീനു പഠിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളോടൊപ്പം വന്ന് താമസിച്ച് 1-2 വർഷം നിന്ന് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാനുണ്ടാകുന്ന സൗകര്യങ്ങൾ ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റണമെങ്കിൽ ഒരു വലിയ മസ്ജിദ് നമുക്ക് ആവശ്യമാണ്. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഒരു മസ്ജിദ് ആദ്യത്തിൽ ആവശ്യമാണ്. മസ്ജിദിന്റെ ഉള്ളിലാണ് പഠനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടത്. നേരത്തെ നാം കേട്ട ഹദീസിൽ വന്നതുപോലെ ധാരാളം കാര്യങ്ങൾ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു സദഖയായിരിക്കും ഇത്. അനേകം മക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ പഠിക്കുന്ന ധാരാളക്കണക്കിന് കുട്ടികൾ, അതുപോലെ തന്നെ ഇസ്ലാമിക മക്തബ, അതുപോലെ പിന്നെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നത്, അതുപോലെ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനാ അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അള്ളാഹു അവന് വേണ്ടി ഒരു വീട് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മസ്ജിദ് ആരംഭിക്കണമെന്ന് നമുക്ക് ഉദ്ദേശമുണ്ട്. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് 50 ലക്ഷമാണ്. അത് മസ്ജിദിന്റെ ആദ്യഘട്ടമെന്ന നിലക്ക് ആദ്യം കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാനും കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കാനും വേണ്ടി ഒരു മസ്ജിദ് ആദ്യഘട്ടമായി നിർമ്മിക്കുന്നുണ്ട്. അതിന് 50 ലക്ഷം രൂപയാണ് നമ്മൾ ചെലവ് കാണുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മസ്ജിദാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു ഒരു മുസല്ല, ഒരാൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, അതിന് വരുന്ന ചെലവ് ഏതാണ്ട് കണക്ക് കൂട്ടിയ 16,000 രൂപയാണ് ഒരു മുസല്ലക്ക് വരുന്ന ചെലവ്. ഏതാണ്ട് 8 സ്ക്വയർ ഫീറ്റോളം ഒരു മുസല്ലക്ക് വരും. ഒരു സ്ക്വയർ ഫീറ്റിനുള്ള ചെലവ് 2,000 രൂപയാണ്. 2,000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വരും. നിങ്ങൾ ചിന്തിക്കുക, ആ സ്ഥലത്ത് പിന്നീട് നിസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്, അവിടെ പഠിക്കുന്ന ആളുകളുടെയും താമസിക്കുന്നവരുടെയും പ്രതിഫലമുണ്ട്. ഇൻഷാ അള്ളാഹ് ദീനു പഠിക്കാനുള്ള സ്ഥാപനമായി മാറുന്ന ഒരു മസ്ജിദ് കൂടിയാണ്. മസ്ജിദിൽ തന്നെയായിരിക്കും ഇൻഷാ അള്ളാഹ് പഠനവും മറ്റു കാര്യങ്ങളുമെല്ലാം. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ആദ്യം ഈ സംരംഭത്തിനുണ്ടായിരിക്കണം. അത് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ തെറ്റുകളും കുറവുകളും സംഭവിക്കുന്ന ആളുകളാണ്. ഇത്രയും 4 വർഷത്തോടടുക്കാനായി മർക്കസ് നിലനിൽക്കുന്നു. ന്യൂനതകളിൽ നിന്ന് മുക്തമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അനേകം ന്യൂനതകളും കുറവുകളുമുണ്ട്. അള്ളാഹുവാണ് അത് പരിഹരിക്കേണ്ടവൻ. അള്ളാഹുവാണ് അത് പുറത്തു നൽകേണ്ടവൻ. കൂടുതൽ നല്ലതിലേക്ക് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. അള്ളാഹുവിനോട് നന്നായി നാം എല്ലാവരും ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കാരണം കേരളത്തിൽ ഇസ്ലാമിക സംവിധാനം അനുസരിച്ച് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. തുലം തുച്ഛമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ട്, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ ഒരാൾക്കൊരു മുസല്ല, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മുസല്ലകൾ അയാൾക്ക് നൽകാവുന്നതാണ്. ഇനി അത് സാധിക്കാവുന്ന ആളുകളാണ് എങ്കിൽ അതിൽ താഴെയുള്ള സംഖ്യ അവർക്ക് മർക്കസിന്റെ ഈ ഒരു മാറ്റത്തിന് വേണ്ടി സംഭാവന ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതൊന്നും കഴിയാത്ത ആളുകൾക്കും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. സംഭാവന ചെയ്യാൻ കഴിയുന്ന, സഹായിക്കാൻ കഴിയുന്ന ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫിലും മറ്റുമുള്ള ആളുകൾ, കഴിയുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അവർക്ക് ഇത്തരമൊരു വാർത്ത അറിയിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസമാണിത്. അതിലെ അവസാനത്തെ 10 നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ സമ്പത്തിൽ നിന്ന്, ആഭരണങ്ങളിൽ നിന്ന് അവർക്ക് സദഖ നൽകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ഈദ് നിസ്കാരത്തിന് ശേഷം റസൂലുള്ള പറഞ്ഞതായി കാണാം, തസദ്ദഖ്ന, നിങ്ങൾ ദാനം നൽകുക. സ്ത്രീകളോട് പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഇന്നകുന്ന അക്സറു അഹലിന്നാർ, നരകക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. റസൂലുള്ളയുടെ ആ ഹദീസ് കേട്ടതിന് ശേഷം സഹാബി വനിതകൾ അവരുടെ ആഭരണങ്ങൾ ഊരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായ ബിലാൽ ഇബ്നു റബാഹിന്റെ വസ്ത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ധാരാളം ഇസ്ലാമികമായ കാര്യങ്ങൾ നടക്കാൻ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. ഇതിൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മർക്കസിനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ബർക്കത്ത് നൽകുകയും അവരുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി ഇത് നിശ്ചയിക്കുകയും ചെയ്യും. മറകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ല അല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, മർക്കസിന്റെ അതിലേക്ക് സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മർക്കസിന് അതിനായി ഒരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷമാണ് അതിൻ്റെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അറിയാനോ മറ്റോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മർക്കസിൻ്റെ നമ്പർ 8592044444 ഇതാണ് നമ്പർ 8592044444 ഈ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷമാണ് ആരാണെങ്കിലും മർക്കസിൻ്റെ അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം വിളിച്ചു പറയണം, എങ്കിലേ അതിൻ്റെ കണക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിലേക്ക് ആദ്യം വിളിക്കണം. അതുപോലെ തന്നെ മർക്കസിന് ഇത് അവതരിപ്പിക്കുന്ന ഒരു പോസ്റ്ററുണ്ട്, അലാസാല വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ലഭിക്കും. അത് ആളുകൾക്ക് പരമാവധി എത്തിക്കാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക.